പാഠം 5 വിമോചകനായ മോശ. ഇസ്രായേൽക്കാർ ഏറെക്കാലം ഈജിപ്തിൽ താമസിച്ചു. ഒന്നും രണ്ടും വർഷമല്ല, നീണ്ട 4 നൂറ്റാണ്ടുകളാണ് അവർ അവിടെ കഴിഞ്ഞത്. ആദ്യകാലങ്ങളിൽ ജോസഫിൻ്റെ പേരിൽ ഈജിപ്തുകാർ അവരെ ആദരിച്ചിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ഇസ്രായേൽക്കാരെ അവർ വെറുത്തു. രാജ്യം മുഴുവൻ വ്യാപിക്കുകയും സമ്പത്തു നേടുകയും ശക്തരായിത്തീരുകയും ചെയ്ത ഇസ്രായേൽക്കാർ തങ്ങളെ കീഴടക്കുമെന്ന് ഈജിപ്തുകാർ ഭയപ്പെട്ടു. അതിനാൽ അവർ ഇസ്രായേൽക്കാരെ ഞെരുക്കാൻ തുടങ്ങി. അക്കാലത്ത് ഫറവോ അതിന് നേതൃത്വം നൽകി. ഇസ്രായേൽ ജനങ്ങളെ കഠിനമായ ജോലികൾ ചെയ്യാൻ ഫറവോ നിർബന്ധിച്ചു. അടിമകളെപ്പോലെ അവരെ കണക്കാക്കി. വയലിലെ വേലകൾക്ക് പുറമെ കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും അവരെ ഏൽപ്പിച്ചു. നിർദ്ദയം ജോലി ചെയ്യിക്കുവാനായി ഈജിപ്തുകാരായ മേൽനോട്ടക്കാരെയും നിയമിച്ചു. ഇസ്രായേൽക്കാർക്ക് വിനോദത്തിനോ വിശ്രമത്തിനോ സമയം നൽകിയില്ല. ഈജിപ്തിൻ്റെ ഗവർണറായിരുന്ന ജോസഫിൻ്റെ വംശക്കാർ അങ്ങനെ ഈജിപ്തിലെ അടിമകളായി മാറി. ഈജിപ്തുകാർ അവരോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. ദൈവത്തിൻ്റെ ജനം അനേകം കഷ്ടതകൾക്ക് ഇരയായി. പക്ഷേ അവർക്ക് രക്ഷ നൽകുവാൻ ദൈവം വഴിയൊരുക്കി. പഴയ നിയമത്തിലെ പുറപ്പാട് എന്ന പുസ്തകത്തിൽ അതേക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. മോശയുടെ ജനനം. ആയിടയ്ക്ക് ഫറവോ ഒരു കൽപ്പന നൽകി. ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണം. അതനുസരിച്ച് അനേകം പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു സ്ത്രീ തനിക്കു ജനിച്ച ആൺകുഞ്ഞിനെ കൊല്ലാൻ മനസ്സുവരാതെ 3 മാസം രഹസ്യമായി വളർത്തി. പിന്നീട് രഹസ്യമായി വളർത്താൻ കഴിയാതെ വന്നപ്പോൾ അവൾ കുഞ്ഞിനെ കൊല്ലാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും ടാറും പൂശി വെള്ളം കയറാത്ത ഒരു പേടകത്തിൽ കുട്ടിയെ കിടത്തി പുഴവക്കത്തെ ചെടികൾക്കിടയിൽ വെച്ചു. ഫറവോയുടെ പുത്രി കുളിക്കാൻ അവിടെ എത്തിയപ്പോൾ പേടകം കണ്ടു. അതിനുള്ളിൽ ഓമനത്വമുള്ള ഒരു ആൺകുഞ്ഞിനെ കണ്ട രാജകുമാരിക്ക് വാത്സല്യം തോന്നി. അവനെ വളർത്തുന്നതിനായി ഒരു സ്ത്രീയെ അന്വേഷിച്ചു. അവൻ്റെ അമ്മയായ സ്ത്രീയെ തന്നെ രാജകുമാരി കുഞ്ഞിനെ ഏൽപ്പിച്ചു. അവൾ ആ കുട്ടിയെ വളർത്തി. ബാല്യകാലം കഴിഞ്ഞപ്പോൾ അവൾ അവനെ രാജകുമാരിയുടെ പക്കൽ തിരിച്ചേൽപ്പിച്ചു. രാജകുമാരി അവന് മോശ എന്ന് പേരു നൽകി. വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ടവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അവൻ കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചു. മോശയുടെ ഒളിച്ചോട്ടം. ഈജിപ്തിലെ രാജകുമാരനെ പോലെ മോശ കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞു. എങ്കിലും താനൊരു ഇസ്രായേൽക്കാരനാണെന്ന ചിന്ത അവനുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ ശേഷം ഒരു ദിവസം അവൻ സ്വന്തം ജനങ്ങളെ കാണാൻ പോയി. ഇസ്രായേൽക്കാരുടെ കഷ്ടപ്പാടുകൾ അവൻ നേരിൽ കണ്ടു. ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ അടിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് ദേഷ്യം വന്നു. അവൻ അയാളെ കൊന്നുകളഞ്ഞു. വിവരമറിഞ്ഞ ഫറവോ മോശയെ പിടികൂടാൻ തീരുമാനിച്ചു. എന്നാൽ അവൻ ഒളിച്ചോടി മിദിയാൻ എന്ന സ്ഥലത്തെത്തി ജത്രോ എന്ന പുരോഹിതൻ്റെ ആടുകളെ മേയിച്ചു വന്നു. പിന്നീട് ജത്രോയുടെ മകളെ മോശ വിവാഹം ചെയ്തു. ദൈവത്തിൻ്റെ വിളി. മോശ ഒരു ദിവസം ഹോറെബ് മലയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപടർപ്പ് ആളിക്കത്തുന്നു. തീ ഉയർന്നു കാണാം, എന്നാൽ മുൾപടർപ്പ് കത്തിയെരിഞ്ഞ് ചാമ്പലാകുന്നുമില്ല. മോശ അത്ഭുതപ്പെട്ടു. ആ മഹാദൃശ്യം അടുത്തു കാണുന്നതിനായി മോശ മുൾപടർപ്പിനെ സമീപിച്ചു. അപ്പോൾ മുൾപടർപ്പിൽ നിന്നൊരു സ്വരമുയർന്നു. ദൈവത്തിൻ്റെ സ്വരമായിരുന്നു അത്. ദൈവം മോശയോട് അരുളി ചെയ്തു. അടുത്തു വരരുത്. നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇതു കേട്ട് മോശ മുഖം മറച്ചു. കാരണം ദൈവത്തെ നോക്കാൻ മോശയ്ക്ക് ഭയമായിരുന്നു. എന്നാൽ ദൈവം വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇത് കേട്ട് മോശ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ചെയ്യാൻ താനാരാണ്? മോശ ഇക്കാര്യം ദൈവത്തോട് തന്നെ ചോദിച്ചു. ദൈവത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത്. മോശയെ അയക്കുന്നു. ദൈവം മോശയെ വിളിച്ചത് വലിയൊരു ചുമതല ഏൽപ്പിക്കാനാണ്. ദൈവം മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മോശയെ അയക്കുമ്പോൾ രണ്ടു കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഒന്നാമത്തേത് ഇസ്രായേൽക്കാരോട് പറയാനുള്ളതായിരുന്നു. അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവം രക്ഷിക്കും. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകും. രണ്ടാമത്തേത് ഫറവോ രാജാവിനോട് പറയാനുള്ളതായിരുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം. വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി. മുൻകാലങ്ങളിൽ ഇസ്രായേൽക്കാരെ നയിച്ചിരുന്ന ദൈവം ഇപ്പോഴും അവരോടൊപ്പമുണ്ടെന്ന് ദൈവം വ്യക്തമാക്കി. കഷ്ടതയിൽ കഴിയുന്ന ഇസ്രായേൽക്കാർക്ക് മോചനം നൽകാൻ അവിടുന്ന് തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകാൻ മോശയെ നിയോഗിക്കുകയും ചെയ്തു. 3 അടയാളങ്ങൾ. മോശയുടെ ഭയവും സംശയവും മാറിയിരുന്നില്ല. അവൻ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എൻ്റെ വാക്കു കേൾക്കുകയുമില്ല, കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നവർ പറയും. മോശയെ ശക്തിപ്പെടുത്തുന്നതിനായി ദൈവം 3 അടയാളങ്ങൾ നൽകി. ദൈവം നിർദ്ദേശിച്ച പ്രകാരം മോശ കയ്യിലിരുന്ന വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി മാറി. അത് കണ്ട് പേടിച്ചു മാറിയ മോശയോട് അതിൻ്റെ വാലിൽ പിടിക്കുവാൻ ദൈവം കൽപ്പിച്ചു. കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിച്ചപ്പോൾ അത് വടിയായിത്തീർന്നു. ഇതായിരുന്നു 1-ാമത്തെ അടയാളം. ദൈവം നിർദ്ദേശിച്ച പ്രകാരം മോശ കൈ മാറിടത്തിൽ വെച്ചു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അവിടുത്തെ കൽപ്പന പ്രകാരം വീണ്ടും കൈ മാറിടത്തിൽ വച്ചിട്ട് തിരിച്ചെടുത്തപ്പോൾ പഴയതുപോലെയായി. ഈ 2 അടയാളങ്ങളും ഇസ്രായേൽക്കാർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്കായി ദൈവം 3-ാമതൊരടയാളം നൽകി. നീ നദിയിൽ നിന്നും കുറെ വെള്ളമെടുത്ത് കരയിലൊഴിക്കുക. നദിയിൽ നിന്നും നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അഹറോനെ നൽകുന്നു. അടയാളങ്ങൾ ലഭിച്ചിട്ടും മോശയുടെ ഭയം തീർന്നില്ല. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. അതിനാൽ തനിക്ക് പകരം മറ്റാരെയെങ്കിലും അയക്കുവാൻ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ സഹോദരനായ അഹറോനെ ദൈവം മോശയുടെ സഹായത്തിന് നൽകി. ഇരുവരെയും ശക്തിപ്പെടുത്തുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. മോശയോട് വടി കയ്യിലെടുക്കുവാൻ ആവശ്യപ്പെട്ടു. അത് ഉപയോഗിച്ച് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിന് നൽകി. ദൗത്യവുമായി ഈജിപ്തിലേക്ക്. മോശ ജത്രോയോട് യാത്ര പറഞ്ഞ് ഭാര്യയോടും മക്കളോടുമൊപ്പം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ ദൈവം മോശയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി. അഹറോനോട് അവിടുന്ന് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അഹറോനെ കണ്ടുമുട്ടിയപ്പോൾ മോശ എല്ലാ കാര്യങ്ങളും വിവരിച്ചു. അവർ ഈജിപ്തിലെത്തി. ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി ദൈവം പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു. ജനങ്ങളുടെ മുമ്പിൽ അടയാളങ്ങൾ കാണിച്ചു. എല്ലാവരും വിശ്വസിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു ഫറവോയുടെ മുമ്പിൽ. മോശയും അഹറോനും ഫറവോയുടെ മുമ്പിലെത്തി. കർത്താവായ ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഫറവോയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ആരാണ് ഈ കർത്താവ്? അവൻ്റെ വാക്കുകേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല. അലസത കൊണ്ടാണ് ഇസ്രായേൽക്കാർ ദൈവത്തെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഫറവോ കരുതി. ദൈവത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവസരം നൽകരുതെന്ന് ഫറവോ തീരുമാനിച്ചു. ഇസ്രായേൽക്കാർക്ക് കൂടുതൽ ജോലികൾ നൽകി. ഫറവോയുടെ മേൽനോട്ടക്കാർ അവരെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. ഇസ്രായേൽക്കാർ മോശയെയും അഹറോനെയും കുറ്റപ്പെടുത്തി. മോശ കർത്താവിനോട് പരാതി പറഞ്ഞു. അപ്പോൾ ദൈവം മോശയെ ധൈര്യപ്പെടുത്തി. ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പു നൽകി. ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കുമെന്ന് ബോധ്യപ്പെടുത്തി. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യരുടേതുപോലെയല്ല. കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും ദൈവം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്നു. ആപത്തുകൾ വന്നാലും അവിടുന്ന് നമ്മെ സംരക്ഷിക്കും, കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. മോശയെ വിളിക്കുകയും ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്ത ദൈവം നമ്മെയും ശക്തിപ്പെടുത്തുമെന്ന സന്ദേശമാണ് മോശയുടെ ചരിത്രം നമുക്ക് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനതകളുണ്ടായിരുന്ന മോശയെ തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി വൻ കാര്യങ്ങൾക്കായി നിയോഗിച്ച ദൈവമേ, കുറവുകളെയും ബലഹീനതകളെയും അതിജീവിച്ച് മുന്നേറാൻ എന്നെയും നീ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പാടാം. കടന്നുപോയി ശതാബ്ദമേറെ കണ്ടുറന്നു വൈരികൾ, കഷ്ടകാലമായി ഇസ്രയേൽ സ്പഷ്ടമായും പീഡിതർ. പിറന്നു മോസസ് എന്ന സത്പ്രവാചകൻ പ്രഭാവവാൻ, നിറഞ്ഞുനിന്നു പൊൽക്കതിർ കുറഞ്ഞതില്ല മോദവും. തിരഞ്ഞെടുത്തു ദൈവമാ പരോന്മുഖ പ്രഭാവനെ, ജനങ്ങളെ നയിക്കുവാൻ തമസ്സു ദൂരെ നീക്കുവാൻ. കഷ്ടനഷ്ടമൊക്കെയും സഹിച്ചു രക്ഷ നേടുവാൻ, വിളിച്ച ദൈവമല്ലയോ നയിച്ചു നേരെ മോശയെ. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ദൈവം മോശയെ വിളിക്കുന്ന സംഭവം വിവരിച്ചു പറയുക. പുറപ്പാട് പുസ്തകം 3:1-22 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാട് പുസ്തകം 6:7 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. താഴെ പറയുന്ന സ്ഥലങ്ങൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. സീൻ മരുഭൂമി, മിദിയാൻ, ഈജിപ്ത്. എൻ്റെ തീരുമാനം. ദൈവമേൽപ്പിച്ച ദൗത്യം മോശ സ്വീകരിച്ചതുപോലെ മാതാപിതാക്കൾ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഞാനും സ്വീകരിക്കും.